ജോസ് എഴുതുന്ന ലേഖനം ഉത്തമ കുടുംബിനിയെ തകർത്ത പ്രാർത്ഥന. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരു ഉത്തമ കുടുംബിനിയാകാൻ കഠിനമായി ഞാൻ പരിശ്രമിച്ചിരുന്നു. എൻ്റെ മനസ്സിൽ ഉത്തമ കുടുംബിനി എന്ന സിംഹാസനം പണിതു വച്ചിരുന്നു എന്ന് പറഞ്ഞാലും അതിശയോക്തിയാവില്ല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് പോലും എത്താൻ എനിക്ക് സാധിച്ചതേയില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും മിക്കവാറും പ്രാർത്ഥിച്ചാണ് ചെയ്യുക. പ്രത്യേകിച്ച് പാചകമൊക്കെ ചെയ്യുമ്പോൾ മാതാവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കാര്യമായ സഹായം കിട്ടിയതായി അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് സർപ്രൈസുകൾ ഒരുക്കുന്ന, ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ദൈവം ഏറ്റവും ചെറിയ എന്നാൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോർത്ത് ഞാൻ വല്ലാതെ വേദനിച്ചു. ചില സുഹൃത്തുക്കൾ പറയും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഭക്ഷണം ഒരുക്കിയപ്പോൾ സൂപ്പറായി, മാതാവിനോട് സഹായം ചോദിച്ച് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഗംഭീരമായി എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ എൻ്റെ വേദന വർദ്ധിക്കുകയാണുണ്ടായത്. കാരണം എനിക്ക് വളരെ വിരളമായി മാത്രമേ സഹായം ലഭിക്കാറുള്ളൂ. മാത്രമല്ല, ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തിട്ടും കുളമായി പോയ അനുഭവങ്ങളും ധാരാളം. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, സുല്ല, ഞാൻ തോറ്റു. പക്ഷേ എന്താണിങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ദൈവം നല്ലവനാണ്, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. അവിടുന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ്, തന്നിട്ടുള്ളവനാണ്. എന്നിട്ടും എൻ്റെ ഈ പ്രാർത്ഥനകൾ എങ്ങും എത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ഈയിടെയാണ് ഞാൻ അതിൻ്റെ കാരണം കണ്ടെത്തിയത്. എനിക്ക് ഉത്തമ കുടുംബിനിയാകുക എന്നത് ഒരു ഹരമായി തീർന്നിരുന്നു. മനസ്സിലെപ്പോഴും കറികൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വീടലങ്കരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളായിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഓഫീസ് ജോലിക്കിടയിലുമൊക്കെ ഈ ചിന്തകൾ എത്ര വേണ്ട എന്ന് വച്ചാലും കയറി വന്നു. കുഞ്ഞിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോഴും ചിന്ത പണികളിലായിരിക്കും. കുടുംബാംഗങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, വീട് മനോഹരമാക്കുക ഇവയൊന്നും അതിൽ തന്നെ ഒരു തെറ്റേയല്ല, മാത്രമല്ല കടമയുമാണ്. എന്നാൽ അതൊരാവേശമായി ദൈവം അർഹിക്കുന്ന സമയവും സ്ഥാനവും കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക തന്നെ വേണം. മിക്കവാറും ജീവിതങ്ങളിലും ഇതുപോലുള്ള ഹരങ്ങളും ആവേശങ്ങളും ഉണ്ടാകും. ഇത് തിരിച്ചറിയാനുള്ള ചില സൂചനകൾ താഴെ ചേർക്കുന്നു. ഒന്ന്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. മത്തായി 6:21 വചനം പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികമായി കടന്നു വരുന്ന ചിന്ത ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കുക. ഉത്തരം ദൈവമെന്നല്ല എങ്കിൽ തീർച്ചയായും അതൊരപായ സൂചനയാണ്. രണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6:45 തിരുവചനം പറയുന്നത് പോലെ ദൈവമാണ് നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. കൂടുതലായി ദൈവിക കാര്യങ്ങൾ സംസാരിക്കാനാകും സ്വാഭാവികമായും നാം ഇഷ്ടപ്പെടുക. മൂന്ന്, വ്യക്തിബന്ധങ്ങളോ ധനമോ ജോലിയോ സാമൂഹിക പ്രശ്നങ്ങളോ പഠനമോ ഇടവക പ്രവർത്തനങ്ങളോ പിന്നെ പ്രാർത്ഥിക്കാം എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരുത്തണം. നാല്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നയിക്കുന്നതുപോലെ പ്രാർത്ഥിക്കാനാവാതെ ഇത്തരത്തിലുള്ള ചിന്തകളാൽ മനസ്സ് നിറയുമ്പോൾ ഓർക്കുക, എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക്. മിക്കവാറും ഇത്തരത്തിലുള്ള ആവേശങ്ങൾക്കും ഹരങ്ങൾക്കുമെല്ലാം പിന്നിൽ ദൈവദത്തമല്ലാത്ത എന്തൊക്കെയോ ഘടകങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടാകും. അതുകൊണ്ടുതന്നെ തിരുത്തേണ്ടത് പ്രധാനമാണ്. എൻ്റെ ആത്മാവിൻ്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം. എൻ്റെ ഉള്ളിലെ ദൈവരാജ്യത്തിൻ്റെ സിംഹാസനത്തിലിരിക്കേണ്ടത് ദൈവം മാത്രമാണ്. അവിടെ ഞാനിരിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. ഉത്തമയായ കുടുംബിനിയുടെ സിംഹാസനത്തിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ തന്നെ മഹത്വമാണ് ലക്ഷ്യം വെച്ചത്. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 10:31 ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമഹത്വത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭ്യമാകുകയുള്ളൂ. നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. മാത്രമല്ല, ദൈവമാണെൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭരണവും അവിടുന്നായിരിക്കും. എന്നാൽ ഞാനോ മറ്റ് വ്യക്തികളോ താൽപ്പര്യങ്ങളോ അതിലിരിക്കാനും ഭരിക്കാനും ശ്രമിക്കുമ്പോൾ ദൈവം പിന്തള്ളപ്പെടും. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിലൂടെ ക്രമീകരിക്കാൻ സാധിക്കാതെയും വരും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒറ്റയ്ക്കോടിയോടി നമ്മൾ തളർന്നു പോകും. അതിനാൽ ജീവിതം ദൈവത്തിൽ കേന്ദ്രീകൃതമാകണം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിൽ, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിരിക്കണം. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളിൽ മാത്രമല്ല, മറ്റെല്ലാ മേഖലകളിലും ഇതുപോലെ നമ്മുടെ തന്നെ മഹത്വം ലക്ഷ്യം വെച്ചോടാനുള്ള പ്രലോഭനമുണ്ടായേക്കാം. ഇന്തിനേറെ പറയുന്നു, നല്ല ഭക്തയുടെ സിംഹാസനത്തിലിരിക്കാൻ ജപിച്ചു കൂട്ടുന്നതാണ് എൻ്റെ പ്രാർത്ഥനകളെങ്കിൽ ദൈവത്തിങ്കലേക്ക് അതിൻ്റെ ഗതി തിരിച്ചുവിട്ടേ മതിയാകൂ. അതുപോലെ നല്ലവനായ ഉണ്ണിയുടെ സിംഹാസനത്തിലിരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഞാൻ എല്ലാവരോടും മാന്യമായി പെരുമാറുന്നതെങ്കിലും തിരുത്തുക തന്നെ വേണം. ഇതുപോലെ ഏതെങ്കിലും മേഖലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതെ എൻ്റെ മഹത്വം അന്വേഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തോട് ക്ഷമ ചോദിക്കാം. നമ്മുടെ ഉദ്ദേശങ്ങളെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. അപ്പോൾ യേശയ്യ 26:3 എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിലും സാർത്ഥകമാകും. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.